നമസ്കാരം പ്രീതി നിതിൻ.
നമസ്കാരം.
പ്രീതി ജോലിക്ക് പുറമെ മറ്റൊരു തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്. എന്താണ് പ്രീതി ചെയ്യുന്നതെന്നൊന്ന് വിവരിക്കാമോ?
ആ, ഞാൻ ഒരു 2 വർഷമായിട്ട് കേക്ക്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. അത് വീട്ടിൽ തന്നെയാണ്, അല്ലാതെ വേറെ വെളിയിലൊന്നും പോയിട്ടില്ല. അപ്പൊ ആൾക്കാർക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഉണ്ടാക്കും. യൂഷ്വലി ഡെക്കറേറ്റഡ് കേക്ക്സ് ആണ്, ബിക്കോസ് എല്ലാരും വീട്ടിൽ ചിലപ്പോ കേക്കിൽ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ സ്പെഷ്യൽ ഒക്കേഷനിൽ ഉണ്ടാക്കുന്ന മാതിരിയുള്ള കേക്ക്സ് ആണ്. അപ്പൊ യൂഷ്വലി ബർത്ത്ഡേക്കോ വെഡിങ്ങിനോ അങ്ങനത്തെ എല്ലാം കാര്യത്തിന്. പിന്നെ കപ്പ് കേക്ക്സ് ഉണ്ടാക്കും, കുക്കീസ് ഉണ്ടാക്കും. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓൺലി സ്വീറ്റ് തിങ്സ്.
ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ എന്താ ഒരു കാരണം പ്രീതി? വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതില് കേക്ക് അല്ലെ കോൺഫെക്ഷണറീസ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ?
അന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു താല്പര്യം ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കുന്നതിനെല്ലാം. അപ്പം വീട്ടിൽ വെച്ച് പിള്ളേർക്കെല്ലാം ഉണ്ടാക്കുമായിരുന്നു, പിന്നെ ഫാമിലിക്ക് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇതിന്റെ ഡിസൈൻസ് എല്ലാം കണ്ടപ്പോഴത്തേന് എന്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിച്ചു എന്ത് ചെയ്ത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാത്തത്. അപ്പം അവരുടെ പ്രോത്സാഹം കൊണ്ട് ഡിസൈഡ് ചെയ്തു ടു പെർസ്യൂ ഇറ്റ്.
അപ്പോ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടാണോ ചെയ്തു കൊടുക്കാറ്?
ആ, എല്ലാം കസ്റ്റമൈസ്ഡ്. എന്റെ കേക്ക്സ് യൂഷ്വലി അങ്ങനെ റിപ്പീറ്റ് ആയിട്ടില്ല. അപ്പം യൂഷ്വലി എല്ലാം കാണുന്ന എല്ലാം വിൽ ബി യുണീക് ടു ദ കസ്റ്റമർ. അവർക്ക് എന്താ വേണ്ടതനുസരിച്ച് അതനുസരിച്ച് ഉണ്ടാക്കുന്നത്.
ഓക്കെ, അപ്പൊ പ്രീതി കേക്ക് അതുപോലെ കപ്പ് കേക്ക്സും കുക്കീസും ഒക്കെയാണ് ചെയ്യുന്നതെന്ന് പ്രീതി പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? എന്തൊക്കെയാണ് ഇതിനു വേണ്ട ഒരു പ്രോസസ്? പ്രത്യേകിച്ചും ഫുഡ് ആവുമ്പം അതിന് അതിന്റേതായ രീതി ഉണ്ടായിരിക്കുമല്ലോ, കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ.
ഏത് ബിസിനസ് ആണെങ്കിലും ഇവിടെ ഒരു ABN നമ്പർ എന്ന് പറഞ്ഞ് അത് വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസിനസ് നെയിം രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഫുഡ് റിലേറ്റഡ് സാധനങ്ങളാണെങ്കിൽ നമ്മുടെ കിച്ചൺ രജിസ്റ്റർ ചെയ്യണം. അത് എല്ലാ ലോക്കൽ കൗൺസിലും അവരുടെ ആയിട്ടുള്ള ഓരോ ഫോർമാലിറ്റീസ് ഉണ്ട്. സോ അതെല്ലാം ചെയ്യണം. പിന്നെ നമ്മുടെ ബിസിനസ് അനുസരിച്ച് ചിലപ്പം ഇൻഷുറൻസ് വേണ്ടിവരും.
ഓക്കെ, പ്രീതി പറഞ്ഞു കൗൺസില് വന്ന് കിച്ചൺ രജിസ്റ്റർ ചെയ്യണം. എങ്ങനെയാണ് കൗൺസിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്?
അത് ഇപ്പം ഏത് കൗൺസിൽ ആണെങ്കിലും അവരുടെ വെബ്സൈറ്റ് ചെന്നാല് അവിടെ ഇങ്ങനെ ഉണ്ട് കിച്ചൺ രജിസ്റ്റർ, ഫുഡ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് എന്നിട്ട് അവരുടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. എന്നിട്ട് അവര് ആരെങ്കിലും അയക്കും, വീട്ടില് ഇപ്പൊ വീട്ടിലാണ് ചെയ്യുന്നെങ്കിൽ അവരയക്കും. എന്നിട്ട് അവര് അപ്പം എല്ലാ കൗൺസിലും ഞാൻ പറഞ്ഞില്ല, ഓരോ അവരുടേതായ രീതിയില് ഓരോ റൂൾസ് എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ കിച്ചൺ അങ്ങനെ ഇറ്റ് ഹാസ് ടു അഡ്ഹിയർ ടു ദ റൂൾസ്.
ഓക്കെ, അപ്പൊ ഇതിന് എത്രത്തോളം ചെലവ് വരും? ഇത് എന്തെങ്കിലും തുടക്കത്തിൽ ഇത് ചെലവ് വരുന്ന ഒരു കാര്യമാണോ പ്രീതി?
ചെലവെന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻഷുറൻസ് ഇങ്ങനെ ഈ രജിസ്റ്റർ ചെയ്യുന്ന അങ്ങനത്തെ എല്ലാം കുറച്ചെല്ലാം ചെലവുകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ ടൂൾസും എക്വിപ്മെന്റ്സും അതെല്ലാം നമ്മുടെ ഏതാ എന്തനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ചെലവുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമാണ്. അതാണ് നമുക്ക് ആദ്യമായിട്ട് യുനോ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ദാറ്റ് ടൈം.
ഓക്കെ, അപ്പൊ ഈ രജിസ്ട്രേഷനും ഈ ഇൻഷുറൻസിനും ലൈസൻസിനും ഒക്കെ ആയിട്ട് എത്രത്തോളം ചെലവ് വരുമായിരിക്കും ഏകദേശം?
അത് നമ്മുടെ ബിസിനസ് അനുസരിച്ചിരിക്കും. ബിക്കോസ് എനിവെയർ യുനോ ഇറ്റ് കെൻ ഗോ അപ് ടു 1,000, 2,000, അതെല്ലാം എത്രയാ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ഇരിക്കും. അത് ചിലപ്പോ കൗൺസിലിന്റെയും എല്ലാം അത് ചിലപ്പം മാറും. ഡിഫറെന്റ് കൗൺസിൽസ് ചിലപ്പം ഡിഫറെന്റ് വിലയായിരിക്കും.
ഓക്കെ ഓക്കെ, അപ്പം പ്രീതി ഇത് ജോലിക്ക് സൈഡായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്?
ചുരുക്കം പറഞ്ഞാൽ ഉറക്കമില്ല, അങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ബിക്കോസ് ജോലി വന്നു കഴിഞ്ഞിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പം ചിലപ്പം മിക്കവാറും രാത്രി 1 മണി 2 മണി വരെ എല്ലാം എഴുന്നേറ്റിരിക്കേണ്ടി വരും എല്ലാം ചെയ്തിട്ട്. പിന്നെ രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേൽക്കണം ജോലിക്ക് പോകാൻ. സോ പക്ഷെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടില്ല, നമുക്കിങ്ങനെ ചിലപ്പോൾ ഓർഡേഴ്സ് എല്ലാം ഉള്ള സമയത്തെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്നതിനുള്ള ഒരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് ലഭ്യമാണോ?
ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിൾ തന്നെയാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി സമയം നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണോ? നമുക്ക് അത്രയും സമയം ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിൾ.
ഓക്കെ. ഇവിടെ പലരും കേക്ക് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ ഇവരെ അവരെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ് ആക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവരെന്താണ് ആദ്യമായി ചെയ്യേണ്ടത്?
ഐ തിങ്ക് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കുക, പിന്നെ ഫ്ലേവേഴ്സ് എല്ലാം യുനോ മേക്ക് ഡിഫറെന്റ് വൺസ്. അപ്പം അതെങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. പിന്നെ അല്ലെങ്കിൽ തന്നെ വെളിയിൽ പോയി ചിലപ്പോൾ കേക്ക് ഓർഡർ ചെയ്തിട്ട് അത് അതിന്റെ രുചി എങ്ങനെയുണ്ടെന്ന് നോക്കുക, എന്നിട്ട് നമ്മുടെ കേക്ക് അനുസരിച്ച് കമ്പയർ ചെയ്യുക. അപ്പൊ അങ്ങനെയെല്ലാം ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ എങ്ങനെയാ ഇനോ നമ്മുടെ കേക്ക് നല്ലതാണോ അവിടെ മാർക്കറ്റിൽ വിൽക്കാൻ മാത്രം.
ഓക്കെ, അപ്പൊ ഇതിന് കേക്ക് ഡെക്കറേറ്റിംഗ് ആയിട്ട് കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ?
അതും അത് ഓരോരുത്തരുടെ യുനോ സമയം അനുസരിച്ചും, ബിക്കോസ് കേക്ക് ഡെക്കറേറ്റിംഗ് കോഴ്സ് ഇഷ്ടംമാതിരി ഉണ്ട്. ചില കേക്ക് ഷോപ്സിലെല്ലാം അവരിങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതല്ലെങ്കിൽ തന്നെ ഓൺലൈനിൽ തന്നെ ഉണ്ട്, ചിലപ്പം യൂട്യൂബിലുണ്ട്. അങ്ങനെ അങ്ങനെയെല്ലാം കുറേ അതിന്റെ വേറിയസ് ഓപ്ഷൻസ് ഉണ്ട്.
ഓക്കെ, പ്രീതി ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്, അതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്?
ഇപ്പം എനിക്ക് ത്രൂ മോസ്റ്റ്ലി ആൾക്കാരെല്ലാം പറഞ്ഞിട്ട് ഉണ്ടായിരുന്നായിരുന്നു. അല്ലാതെ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പം ഫേസ്ബുക്കിൽ തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഇങ്ങനെ ഇനോ ഇപ്പം മെൽബണിലുള്ള ആൾക്കാരെ അറിയിക്കാനോ സിഡ്നിയിലുള്ള ആൾക്കാർ എവിടെയാ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ഓഡിയൻസ് വി കൻ സെലക്ട്. അതല്ലാണ്ട് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ ഇനോ നമ്മളിപ്പം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ സ്കൂളിൽ സ്പ്രിംഗ് കാർണിവൽ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റോൾ എടുക്കുക, പിന്നെ അവിടെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുക. സോ അങ്ങനെ വേരിയസ് ഓപ്ഷൻസ് ചെയ്യണം.
ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത് ഫുഡ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് ഇവിടെ പ്രത്യേകിച്ചും ഫുഡ് ഹാൻഡിൽ ചെയ്യുമ്പം ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവും. അപ്പൊ അതുകൊണ്ട് എന്താണ് അതിന്റെ അകത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ഫുഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ?
ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മള് ഒന്നും സ്പോയിൽ ആകാൻ പറ്റത്തില്ല. സോ എന്തുവല്ലും ഇപ്പൊ കേക്ക്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ കേക്ക്സ് ആണെങ്കിൽ അതിന് അത്ര പ്രശ്നമില്ല, ബിക്കോസ് നമ്മൾ അങ്ങനെ ഇപ്പം നോൺ വെജ് ഒന്നും അല്ലല്ലോ. സോ ദേർസ് എ ബിറ്റ് ഓഫ് ഡിഫറൻസ്. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ഒത്തിരി നാൾ നേരെ ഉണ്ടാക്കി വെച്ചിട്ട് വെളിയിലൊന്നും വെക്കാൻ പറ്റില്ല, അത് ഫ്രിഡ്ജിൽ വെക്കണം സമയത്തിന്. അപ്പം പിന്നെ ക്രീം ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസിങ്ങോ ക്രീമോ എല്ലാം ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് അതിനെ ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തുവല്ലും അത് അഴുക്കായി പോയാൽ പിന്നെ ആൾക്കാർക്ക് യുനോ സുഖമില്ലാണ്ട് വന്നാൽ പിന്നെ നമ്മൾ യുനോ ദാറ്റ്സ് എ ബിഗ് ട്രബിൾ. സോ ദാറ്റ് യു ഹാവ് ടു ടേക്ക് കെയർ.
പ്രീതി പറഞ്ഞതുപോലെ എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും ഇതും കൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഫുഡ് അല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് അത് കഴിഞ്ഞ് അതിനുശേഷം എടുക്കേണ്ട കാര്യങ്ങൾ?
അതിനു ശേഷനേക്കാളും അതിന് മുമ്പേ നമ്മളൊരു പ്രിവെന്റേറ്റീവ് മെഷർ ആയിട്ട് വി ഹാവ് ടു ടേക്ക് സംതിങ് കോൾ പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ്. അപ്പം ദിസ് ഇൻഷുറൻസ് ഇങ്ങനെ അഥവാ എന്തുവേലും ആയി പോയാല് ഇറ്റ്സ് എൻ ഇൻഷുറൻസ് ടു ഹെൽപ് കവർ ദാറ്റ് യുനോ പ്രോബ്ലം. പിന്നെ ഓഫ് കോഴ്സ് യു ഹാവ് ടു ടേക്ക് കെയർ, പിന്നെ ഇത് വരാണ്ടിരിക്കാനായിട്ടുള്ള നോക്കണം, സൂക്ഷിക്കണം.
പ്രീതി ചെയ്യുന്നത് ഒരു പാർട്ട് ടൈം ആയിട്ടാണ് അല്ലെ? ഇപ്പം ജോലിയൊന്നും ലഭിക്കാത്തവര് ധാരാളം ഉണ്ടാകാം, ഇതിൽ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവര് ധാരാളം ഉണ്ടാകും. അവരെ സംബന്ധിച്ച് ഇത് ഒരു ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ?
തീർച്ചയായും നല്ല ഓപ്ഷൻ തന്നെയാണ്. ബിക്കോസ് നമുക്കത് എസ്പെഷ്യലി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അത് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഇസ് എ യു നോ പ്രോഫിറ്റബിൾ സോഴ്സ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി പ്രീതി നിതിൻ.
Thank you very much.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.